Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, ഉപോദ്ഘാത ഭാഷ്യം, അല്ലെ അധ്യാസ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് ആഹ കോയം അധ്യാസോ നാമേതി അവിടെ മുതലാണ്. ഉച്ചതി സ്മൃതിരൂപ പരത്ര പൂർവ എന്ന് തിരുത്തി കൊള്ളണം. അതിൽ മലയാളം ിരിക്കുന്നതിന് തെറ്റാണ്. പൂർവ ദൃഷ്ടാവഭാസ പൂർവ എന്ന് എഴുതിയിരിക്കുന്നു. പൂർവ എന്നത് തിരുത്തണം. തം കേജിത് അന്യത്ര അന്യധർമാധ്യാസ ഇതി വദന്തി. കേജിത് തു യത്ര യദധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമ ഇതി. അന്യേ തു യത്ര യദധ്യാസ തസീവ വിപരീത ധർമ്മത്വകൽപ്പന ആചക്ഷതേ ഇതി. സർവധാപി സർവ എന്നാണ്, അവിടെയും തെറ്റിയിട്ടുണ്ട്. സർവധാ അപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി തഥാ ച ലോകേ അനുഭവ ആയില്ല. അനുഭവ ശുക്തിക ഹി രജത വദ് അവഭാസതേ ഏകഹ ചന്ദ്രഹ സദ്വിതീയവത് ഇതി. ഇവിടെ അധ്യാസത്തിന്റെ സാമാന്യ ലക്ഷണം, നിമിത്തം, ഫലം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന്റെ വിശേഷമായ ലക്ഷണം അതറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആഹാ, ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ്, കോയം അധ്യാസോ നാമേതി ആഹ എന്നാണ്. അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇത്യാഹ എന്ന് ചോദിക്കുന്നു. കോയം അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇവിടെ ലോകപ്രസിദ്ധമായ അധ്യാസ ലക്ഷണം ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് സർവ അനുഭവ സിദ്ധമായിരിക്കുന്ന അധ്യാസം. അപ്പം അഹം അനുഭവം അധ്യാസമാണ്, ആത്മ അനാത്മ അധ്യാസമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രചിന്തകന്മാർക്ക് മാത്രം വേർതിരിച്ചറിയാൻ കഴിയാമെന്നുള്ള കാര്യമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഹമധ്യാസം നടക്കുന്നു, ശരീരവും ആത്മാവും തമ്മിൽ അധ്യാസമുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ മനുഷ്യർക്കറിയില്ല. പക്ഷെ പുറമേ നടക്കുന്ന അധ്യാസത്തിൽ അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഇങ്ങനെ ശുക്തിയിൽ രജതാഭ്യാസം, മുത്തുച്ചിപ്പിയിൽ വെള്ളി അഭ്യസിക്കുന്നു, ഇതാണ് ലോകപ്രസിദ്ധമായ അധ്യാസം എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്നുള്ള അധ്യാസം. ഈ അധ്യാസത്തിന്റെ ലക്ഷണം ആണ് ഇനി പറയാൻ പോകുന്നത്, കാരണം അത് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ട്. അപ്പൊ ലോകപ്രസിദ്ധമായ അധ്യാസത്തിന്റെ ലക്ഷണം ഇവിടെ ചോദിക്കുകയാണ്, അത് പറയുകയാണ്. അടുത്ത് അധ്യാസത്തിന്റെ ലക്ഷണം പറയുകയാണ്. ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി എന്ന് പറയും. ഇതൊരു ശാസ്ത്രമര്യാദയാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു സിദ്ധിക്കണമെങ്കിൽ ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയും ആണ് സിദ്ധിക്കേണ്ടതെന്നാണ്. ലക്ഷണത്തിലൂടെ വസ്തുവിന്റെ സ്വരൂപസിദ്ധി, പ്രമാണത്തിലൂടെ നിശ്ചയം, അതാണ് രണ്ടിന്റെയും പ്രയോജനം. ലക്ഷണത്തിലൂടെ ആ വസ്തു എന്താണെന്ന് ശ്രദ്ധിക്കുന്നു, പ്രമാണത്തിലൂടെ അതിന്റെ നിശ്ചയം വരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ശാസ്ത്രമര്യാദ അനുസരിച്ച് ആ വസ്തുവിന്റെ ലക്ഷണവും പ്രമാണവും പറയണം. അല്ലെങ്കിൽ ഇപ്പൊ ആർക്കും എന്തും പറയാം, മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടി വരും. ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കൊമ്പുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്കിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്ന് വരും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അതിന് എന്താണ് ലക്ഷണം എന്ന് പറയണം, എന്താണ് അതിന് പ്രമാണമെന്നും പറയണം. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഇപ്പോൾ ലക്ഷണം ചോദിക്കുകയാണ്. വ്യാവൃത്തർ വ്യവഹാരോവ ലക്ഷണസ്യ പ്രയോജനം എന്ന് പറയും. ലക്ഷണം കൊണ്ടുള്ള, നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപസിദ്ധി ലക്ഷണത്തിലൂടെയും വസ്തുവിന്റെ നിർണയം പ്രമാണത്തിലൂടെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷണത്തിന്റെ പ്രയോജനമാണ് വ്യാവൃത്തി. വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കുന്നത് ആ വസ്തുവിനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചറിയുക, അതാണ് വ്യാവൃത്തി എന്ന് പറയുന്നത്. ഇതരഭേദജ്ഞാനം എന്ന് പറയും. അപ്പോൾ മറ്റ് വസ്തുക്കളിൽ നിന്നും ഒരു വസ്തുവിനെ വേർതിരിച്ചറിയണമെങ്കിൽ അതിന് ലക്ഷണം പറയണം. സാധാരണ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണമാണ്, പശുവിന് ലക്ഷണം പറയുമ്പോൾ ആടയെന്ന് പറയും. ആടയാണ് പശുവിന്റെ ലക്ഷണം എന്ന് പറയും. പശു എന്ന് പറഞ്ഞാൽ പശുവും കാളയും, അതിനല്ല ആട ലക്ഷണം എന്ന് പറയും. അപ്പോൾ ആടയുള്ളതിനെ പശു എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. മറ്റ് ജീവികളിൽ നിന്നും ആന, കുതിര ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് അതിനൊന്നും ആടയില്ല. ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ് ആടയെന്ന് പറയും. ആടയും കൊമ്പും അത് പശുവിന്റെ ലക്ഷണമായിട്ട് പറയുന്നു, കാളയുടെയും മറ്റും ലക്ഷണമായി പറയുന്നു. മറ്റുള്ള പ്രാണികളിൽ നിന്നും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു പ്രാണിയിൽ ഇരിക്കുന്ന വിശേഷമായ ഒരു ധർമ്മം, അതാണ് അതിന്റെ ലക്ഷണമായി പറയുന്നത്. മനുഷ്യന്റെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയാം. അതാണ് മനുഷ്യന്റെ ലക്ഷണമായി നമുക്ക് പറയാവുന്നത്. മനുഷ്യത്വം എന്ന് പറയുമ്പോൾ മറ്റു പ്രാണികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, മനുഷ്യനിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്ത് മനുഷ്യന്റെ ഒരു വിശേഷമായ അസാധാരണമായ ഒരു ധർമ്മമാണ് ആ മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് മറ്റു പ്രാണികളിലൊന്നും കാണാൻ പാടില്ല, എല്ലാ മനുഷ്യരിലും കാണുകയും വേണം. ആ മനുഷ്യത്വമുള്ളവൻ, മനുഷ്യത്വം എന്ന് പറയുമ്പം സൽഗുണമെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ സാധാരണ അവൻ മനുഷ്യത്വമുള്ളവനാണെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ളവനാണെന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലല്ല, മനുഷ്യനെ മറ്റു പ്രാണികളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന, പ്രത്യക്ഷമായി ബാഹ്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന മനുഷ്യനിലിരിക്കുന്ന അടയാളങ്ങൾ, അതാണ് മനുഷ്യത്വം എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ മനുഷ്യന്റെ ലക്ഷണം പറയുന്നു. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ആ വസ്തുവിനെ സർവസമ്മതമായി മനസ്സിലാക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക അടയാളം പറയണം, അതാണ് ലക്ഷണം. ആ ലക്ഷണം കൊണ്ട് ഉള്ള ഒരു പ്രയോജനം വ്യാവൃത്തി, അതായത് മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും മറ്റ് വസ്തുക്കളിൽ നിന്നെല്ലാം അതിനെ വേർതിരിച്ചറിയുക, അതാണ് ലക്ഷണത്തിന്റെ പ്രയോജനം. അതുപോലെ മറ്റൊരു പ്രയോജനമാണ് വ്യവഹാരം, അതായത് ആ വസ്തുവിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും അതിനെ സംബന്ധിച്ചുള്ള പ്രവൃത്തികൾക്കും എല്ലാം ഈ ലക്ഷണം ഉപകരിക്കുന്നു. അതായത് ഇപ്പോൾ ലക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് ആ വസ്തുവിനെ, പശുവിനെ നമുക്ക് വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ അത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിലും അത് വ്യവഹാരമായി, അതിന് ഈ ലക്ഷണം സഹായിക്കും. ഇന്ന ഇന്ന അടയാളങ്ങളുള്ളതാണ് പശു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം വ്യവഹാരമാണ് ലക്ഷണത്തിന്റെ മറ്റൊരു പ്രയോജനം. ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലക്ഷണത്തിലൂടെ പറ്റൂ, മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും ശാസ്ത്രത്തിൽ എന്താണ് അത് അതിനെ വ്യക്തമായി നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് ലക്ഷണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ അറിവിന് സാങ്കര്യം സംഭവിക്കും. എന്ന് വെച്ചാൽ വ്യക്തതയില്ലാതെ വരും, ഒരു ഒന്നിന്റെ അറിവ് വേറൊന്നിന്റെ അറിവുമായി കൂടിക്കലരും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി, ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷണം പറയും. ഇവിടെ ആ ലക്ഷണമാണ് ഇവിടെ ചോദിക്കുന്നത്, അധ്യാസത്തിന്റെ ലക്ഷണം എന്താണ്. അപ്പൊ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഉച്ചതേ സമാധാനം പറയുന്നു, സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ. അവഭാസം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ അധ്യാസത്തിന്റെ ലക്ഷണമായി കഴിഞ്ഞു. എന്നാലത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞു. അവഭാസം എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ജ്ഞാനം എന്നർത്ഥം. ഏതറിവാണോ ബാധിക്കപ്പെടുന്നത് അതിനെ അധ്യാസം എന്ന് പറയും. പ്രസിദ്ധമായ ഉദാഹരണം ഇത് തന്നെ, മുത്തുച്ചിപ്പിയിൽ കാണുന്ന വെള്ളിയുടെ അനുഭവം. അത് ഒരു നിമിഷം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, അടുത്ത നിമിഷം അത് ബാധിക്കപ്പെടുന്നു. അടുത്ത നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നു, ആ ഇത് ചിപ്പി തന്നെ. അപ്പം മുമ്പുണ്ടായിരുന്ന അനുഭവം ബാധിക്കപ്പെട്ടു, എന്നുവെച്ചാൽ ഇല്ലാതായി. അത് മുമ്പ് കണ്ടിരുന്ന വെള്ളി അവിടെ കാണുന്നില്ല. ആ ജ്ഞാനവും ആ വസ്തുവും, ആ അറിവും വസ്തുവും രണ്ടും ബാധിക്കപ്പെടുന്നു. ബാധിക്കുക എന്ന് വെച്ചാൽ അത് ഇല്ലാതായി പോകും. അങ്ങനെ ബാധിക്കപ്പെടുന്ന അറിവ് അതിനെയാണ് അവഭാസം. ചിലടത്ത് പ്രതീതി, ചിലടത്ത് പ്രത്യയം, ഇങ്ങനെയെല്ലാം പറയും. ഭ്രമം എന്നെല്ലാം പറയുന്നു. അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമം, പ്രതീതി. അത്രയും പറയുന്നുകൊണ്ട് അത് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കാൻ പറയുകയാണ്, സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ. സ്മൃതി രൂപം എന്ന് വെച്ചാൽ സ്മൃതി സദൃശം, സ്മൃതിക്ക് തുല്യം. മുമ്പ് നമ്മൾ പ്രത്യക്ഷമായി അറിഞ്ഞതിന് അല്ലെങ്കിൽ മുമ്പ് നമ്മൾ അനുഭവപ്പെട്ടതിന് ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞതിന്. പ്രത്യക്ഷമായി അറിയാമെന്ന് വെച്ചാൽ പ്രത്യക്ഷം ഒരു പ്രമാണം, അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഇങ്ങനെ ആറ് പ്രമാണങ്ങളിലൂടെ ശരിയായ അനുഭവം ഉണ്ടാകാമെന്നാണ് ഇവിടെ അദ്വൈതികളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള അറിവ്, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ പ്രമ, അതുണ്ടാകുന്നത് വെറും പ്രത്യക്ഷത്തിലൂടെ മാത്രമല്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പ്രത്യക്ഷമായി കണ്ടാൽ അത് ശരിയെന്നാണ്, അങ്ങനെയല്ല. പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയോ ഉപമാനത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ അർത്ഥാപത്തിയിലൂടെയോ അനുപലബ്ധിയിലൂടെയോ ഏതെങ്കിലും തരത്തിൽ ഈ ആറ് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ ഒരു വസ്തുവിനെ കുറിച്ച് അറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയായ അറിവായിരിക്കും എന്നാണ്. പ്രത്യക്ഷം മാത്രം വേണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അറിവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അതിനെ സ്മൃതി എന്ന് പറയുന്നു, അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നു, നമ്മുടെ അന്ധകരണത്തിൽ. സംസ്കാരം എന്ന് പറയുന്നത് പിന്നീട് ആ വസ്തുവിനെ ഓർക്കാൻ കാരണമായിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ധർമ്മം, അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ അന്ധകരണത്തിനുണ്ടാകുന്നു എന്നാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടേപ്പ് ചെയ്യുന്നു, നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വീണ്ടും ആ ടേപ്പിൽ നിന്ന് വീണ്ടും ആ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു തവണ നമ്മൾ അതിനെ ടേപ്പ് ചെയ്യുന്നു, രണ്ടാമത് വീണ്ടും അതിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ശബ്ദത്തെ സൂക്ഷ്മമായ രീതിയിൽ ആ ടേപ്പിൽ ആലേഖനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ശബ്ദം അപ്പോൾ ടേപ്പിലിരിക്കുന്നു. ആ ടേപ്പിലിരിക്കുന്ന ശബ്ദം ആ ശബ്ദം പോലെയാണ്. അതായത് നമ്മൾ രണ്ടാമത് കേൾക്കുന്നതിന് മുമ്പ് ആദ്യം ശബ്ദത്തെ അതിൽ ടേപ്പ് ചെയ്യുമ്പോൾ ആ ടേപ്പിൽ ശബ്ദം എങ്ങനെ ഇരിക്കുന്നു, അതിലിരിക്കുന്നുകൊണ്ടാണോ രണ്ടാമത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് സൂക്ഷ്മമായ കാന്തിക തരംഗങ്ങളാക്കിയോ മറ്റോ അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വീണ്ടും ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മളതിനെ അറിയുന്നത്. അതുപോലെ നമ്മുടെ അന്ധകരണത്തിൽ നമ്മുടെ അനുഭവങ്ങൾ സൂക്ഷ്മ തരംഗങ്ങളാക്കി സൂക്ഷിക്കുന്നു. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. വാസനയെന്ന് പറയും, അദൃഷ്ടം എന്ന് പറയും, അതിനെല്ലാം അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെ സംസ്കാരം എന്ന് പറയുന്നു. ഇത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്നു, നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നു. പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിന് ഇത്തരം സംസ്കാരത്തെ വാസന എന്നും അദൃഷ്ടം അല്ലെങ്കിൽ ധർമാധർമ്മം എന്നും പറയുന്നു. നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നതിനെ പൊതുവെ സംസ്കാരം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ അന്ധകരണത്തിൽ അതിൻ്റെതായ സൂക്ഷ്മമായ മുദ്രകൾ നമ്മുടെ അന്ധകരണത്തിൽ പതിയുന്നു. അത് വീണ്ടും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ സ്മൃതി എന്ന് പറയുന്നു. അപ്പോൾ അനുഭവത്തിൽ നിന്നും ആ അനുഭവത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് വേദാന്തത്തിൽ എങ്ങനെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതിന് വേദാന്തത്തിൽ പറയുന്നതിന് വൃത്തി പ്രക്രിയ എന്ന് പറയും. വൃത്തി പ്രക്രിയ, പ്രക്രിയ എന്ന് പറയുമ്പോൾ ശൈലി. അത് പലതരത്തിൽ ഉണ്ട്. പഞ്ചദേശി, വേദാന്ത പരിഭാഷ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം പലതരത്തിലുള്ള വൃത്തി പ്രക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു? പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു. അത് നമ്മുടെ നെർവസ് വഴി ബ്രെയിനിൽ ചില പ്രത്യേക സ്ഥലത്ത് പോയി അവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടന്ന് ആ വസ്തുവിന്റെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത്. ഇതിനെ വേദാന്തം നിഷേധിക്കുന്നില്ല, പക്ഷേ ഈ രീതിയിലല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയം, കണ്ണിന് ചക്ഷു എന്ന് പറയുന്നു. ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഈ ബാഹ്യമായി കാണുന്ന കണ്ണ് എന്ന് പറയുന്നതിനെ ഗോളകം എന്നാണ് പറയുന്നത്. ഗോളകം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, സ്ഥാനം എന്നർത്ഥം. ചക്ഷുരിന്ദ്രിയത്തിന് ഇരിക്കാനുള്ള ഒരു സ്ഥാനമാണിത്, ഗോളകം ആണ്. ഇത് ചക്ഷുരിന്ദ്രിയമല്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു ഭൗതിക പദാർത്ഥമാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ഭൗതിക വസ്തുവാണ് ചക്ഷുരിന്ദ്രിയം. പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത്, ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നർത്ഥം. ശുദ്ധ തന്മാത്രകളിൽ നിന്നും, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തി വിശേഷമാണ് കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണിന് ഇരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉള്ള ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ പുറമേ കാണുന്ന ഈ കണ്ണെന്ന് പറയുന്നത്. ഈ ചക്ഷുരിന്ദ്രിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മ ശരീരം, അതിലാണ് വാസ്തവത്തിലുള്ള കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. പുറമേ ഒരു വസ്തുവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം നമ്മുടെ നേത്രങ്ങളിലൂടെ പുറത്തേക്ക് വന്നു ആ ബാഹ്യമായിരിക്കുന്ന വസ്തുവുമായി ബന്ധപ്പെടുന്നു എന്നാണ്. അതിനെങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും? സൂര്യഗോളത്തിൽ നിന്നും സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലെത്തുന്നത് പോലെ സൂര്യരശ്മി എന്ന് പറയുന്ന സ്ഥൂലമായ പദാർത്ഥമാണ്. ആ അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം. അപ്പോൾ ഈ ചക്ഷുരിന്ദ്രിയത്തിന് സൂര്യഗോളത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ്, അത് സൂക്ഷ്മമായതുകൊണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണവും അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയവും അർത്ഥവും വിഷയവുമായിട്ടുള്ള സംബന്ധം സംഭവിക്കുന്നു എന്നാണ്. ഈ പറയുന്ന ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു, അതൊക്കെ സംഭവിച്ചോട്ടെ, അതും ഇതുമായിട്ട് ബന്ധമില്ല, അങ്ങനെ ആകാം. ആയാലും ഇത് സംഭവിക്കുന്നു അതിനോടൊപ്പം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളിൽ നിന്നും ഊർജം സദാ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഊർജം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് സയൻസിന് അതിന് വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും, കണ്ണിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്നും മനസ്സ്, അത് ഒരു ഊർജ വിശേഷമാണ്, അത് പുറത്തേക്ക് പ്രസരിക്കുന്നു എന്ന് പറയുന്നതിന് യുക്തിഭംഗമൊന്നുമില്ല. അങ്ങനെ ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു, അതോടൊപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു. അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, മനസ്സെന്നും പറയാം അന്ധകരണമെന്നും പറയാം. അന്ധകരണത്തിന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ടെങ്കിലും പൊതുവെ അന്ധകരണത്തിന്റെ പര്യായമായി മനസ്സെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സും എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു നമ്മുടെ മുമ്പിൽ, പുസ്തകം എന്റെ മുമ്പിലിരിക്കുന്നു, അത് കാണുന്നതിന് പ്രകാശം സഹായിക്കുന്നു, ഇന്ദ്രിയം പുറമേക്ക് പോയി, അതോടൊപ്പം അന്ധകരണവും പുറമേക്ക് വന്നു. ഇന്ദ്രിയവും ആ വിഷയവുമായിട്ട് സംബന്ധമുണ്ടാകുമ്പോൾ അന്ധകരണം ആ വിഷയത്തെ വ്യാപിക്കുന്നു എന്നാണ്, പുസ്തകത്തെ വ്യാപിക്കുന്നു. അന്ധകരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അന്ധകരണം അതിസ്വച്ഛമായ ഒരു പദാർത്ഥമാണ്, അതിസൂക്ഷ്മമാണ്. നമ്മൾക്ക് ഭൗതികമായി കാണാൻ കഴിയാവുന്ന ഏത് സ്വച്ഛ പദാർത്ഥങ്ങളെ കാണും? നമ്മൾ ഭൗതികമായി സ്വച്ഛമെന്ന് പറഞ്ഞാൽ പ്രതിബിംബ സാമർഥ്യമുള്ളത്, അത് സ്വച്ഛം എന്ന് പറയുന്നു. ശുദ്ധമായത് ഇപ്പോൾ കണ്ണാടി സ്വച്ഛമായ ഒരു പദാർത്ഥമാണ്. അതിനേക്കാൾ സ്വച്ഛമാണ് ഈ അന്ധകരണം. കണ്ണാടി എന്ന് പറയുന്നത് സ്ഥൂല വസ്തുവാണ്, അന്ധകരണം അധികം സൂക്ഷ്മമാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞ, അത് എപ്പോഴും ചിന്മയമായിട്ടേ ഇരിക്കത്തുള്ളൂ, ചിച്ഛായയോടുകൂടി ഇരിക്കത്തുള്ളൂ, ചൈതന്യമയമായിട്ടേ അതിരിക്കത്തുള്ളൂ. അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ ചൈതന്യമയമായിരിക്കുന്ന ഈ അന്ധകരണം വിഷയത്തെ വ്യാപിക്കുമ്പോൾ ആ അന്ധകരണത്തിലിരിക്കുന്ന, ആ സൂക്ഷ്മമായ പദാർത്ഥത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിന് പറയുന്ന പേരാണ് ചിതാഭാസൻ എന്ന് പറയുന്നത്. ചിതാഭാസൻ എന്ന് പറയുന്നു. ചിതാഭാസം എന്ന് വെച്ചാൽ ചിത് പ്രതിബിംബം എന്നർത്ഥം. അത് ശുദ്ധമായ ചിത്തല്ല, അന്ധകരണവുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതിനെ ചിത് പ്രതിബിംബം എന്ന് പറയാം. ചിത്തിന്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയാം. അതല്പം മലിനമായിരിക്കുകയാണെന്ന് പറയാം. കാരണം അവിടെ ജഡവും ചൈതന്യവും കൂടിക്കലർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ കാണുമ്പോൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, എന്റെ അന്ധകരണം എന്റെ നേത്രദ്വാര പുറത്തേക്ക് വ്യാപിച്ച് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഏതൊക്കെ വസ്തുക്കളെ കാണുന്നുണ്ടോ അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ആ അന്ധകരണത്തിലിരിക്കുന്ന ചൈതന്യവും വ്യാപിച്ചിരിക്കുന്നു, ബാഹ്യമായും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചിരിക്കുമ്പോൾ ആ വസ്തു പ്രത്യക്ഷമാകുന്ന എങ്ങനെ പറയുന്ന ഒരു വസ്തു? അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും ചിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്, അധ്യസിച്ചിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളും എല്ലാം ആ ചൈതന്യത്തിന് നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന പുസ്തകവും വാസ്തവത്തിൽ നിലനിൽക്കുന്ന ആ ചൈതന്യത്തിലായിരിക്കും. പക്ഷേ ആ ചൈതന്യത്തിൽ നിലനിൽക്കുന്നു, ഈ കാണുന്ന വ്യക്തിയോ? ആ വ്യക്തിയും ആ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണ്. വ്യക്തിയും ചൈതന്യത്തിലാണ് നിൽക്കുന്നത്. അജീവഭാവം നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം ഇതെല്ലാം നിലനിൽക്കുന്ന ഈ ചൈതന്യത്തിലാണ്. ഈ വസ്തുക്കൾ നിലനിൽക്കുന്നത് ചൈതന്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം സദാ പ്രകാശിക്കേണ്ടതാണല്ലോ. നമുക്കെല്ലാം എല്ലാ വസ്തുക്കളും ഇപ്പോഴും പ്രത്യക്ഷമായിരിക്കണം, എല്ലാവരും സർവജ്ഞന്മാരായിരിക്കേണ്ടതാണ്. അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഈ ഓരോ വസ്തുവിനും നമ്മൾ അറിയുന്നു അറിയുന്നില്ല എന്ന് രണ്ടനുഭവമുണ്ട് ഓരോ വസ്തുവിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതൊരു സാപേക്ഷികമായ തലമാണ് അറിവിന്റെ തലം. അവിടെ എപ്പോഴും രണ്ട് അനുഭവമാണ്, ഒന്ന് അറിയുന്നു ഒന്നറിയുന്നില്ല. അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്ന രണ്ട് അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പഷ്ടമാണ്. അറിയുന്നില്ല എന്നൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അറിവില്ലായ്മ എന്നുള്ള ഒന്നുകൂടി നിലനിൽക്കുന്നു. അതായത് പുസ്തകത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പുസ്തകം വാസ്തവത്തിൽ ആ ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും അവിടെ ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. ആ ചൈതന്യത്തെ ആശ്രയിച്ച് ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. അതെങ്ങനെ നിലനിൽക്കും? പ്രകാശത്തിലേക്ക് നോക്കി അറിയാം. എവിടെ പ്രകാശമുണ്ടോ ആ പ്രകാശത്തോട് ചേർന്നൊരു നിഴല് അല്ലെങ്കിൽ ഒരു ഇരുട്ട് കൂടി കാണും. അത് എപ്പോഴും അറിവില്ലായ്മ അറിവിനെ ആശ്രയിച്ച് നിൽക്കും. അത് അറിവില്ലായ്മയുടെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും വെളിച്ചത്തിന് നോക്കുക, ആ വെളിച്ചത്തിനോട് ചേർന്നു ആ ട്യൂബിലേക്കോ ബൾബിലേക്കോ നോക്കുക, അതിന്റെ ചുവട്ടിൽ എവിടെയെങ്കിലും അല്പം ഒരു ഇരുട്ടും കാണും. അത് ആ അറിവില്ലായ്മയുടെ സ്വഭാവമാണ്. അതിങ്ങനെ എപ്പോഴും അറിവിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ ഈ അറിവില്ലായ്മ, പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഈ അറിവില്ലായ്മയും ഈ ചൈതന്യത്തെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു. എന്റെ അന്ധകരണം ഈ വസ്തുവിലേക്ക് വ്യാപിക്കുമ്പോൾ ഈ വസ്തുവിനെ അറിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ അന്ധകരണം അതിസൂക്ഷ്മമായതുകൊണ്ട്, തേജസ്സമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? അത് സാത്വികമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അത് അവിടെയുള്ള അറിവില്ലായ്മയെ അതങ്ങ് നശിപ്പിക്കുന്നു. അന്ധകരണത്തിന് അതിനുള്ള ശേഷിയുണ്ട് നശിപ്പിക്കാൻ. സ്വച്ഛമായ ശുദ്ധമായ പദാർത്ഥമായതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അന്ധകരണത്തിൽ തന്നെയുണ്ട് ചൈതന്യം. ആ ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, പുസ്തകം എന്നുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന ആ ചൈതന്യമാണ്, ചിച്ഛായയാണ്, ചിതാഭാസനാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിച്ചിരുന്നു. ഇതാണ് ഒരു പ്രക്രിയ. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ ഞാൻ അറിയുന്നു ഇത് പുസ്തകം എന്നുള്ള അറിവ് എന്റെ ഉള്ളിലുണ്ടാകുന്നു. എന്റെ ബോധ, എന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു ഇത് പുസ്തകവും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അന്ധകരണം പുറമേക്ക് വ്യാപിക്കുന്നു, വസ്തുവിനെ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ വസ്തുവിനെ അത് പൊതിയുന്നു എന്ന് പറയാം. അപ്പോ ആ അന്ധകരണം അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? അത് അനിർവചനീയമായ ഒരു വസ്തു എന്നാണ്. സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു പദാർത്ഥമാണ് അറിവില്ലായ്മ എന്നാണ്. ഇവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്, അല്ല ശൂന്യമല്ല. നമ്മൾ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അത് അറിവിന്റെ ശൂന്യത എന്നാണ്. ശൂന്യതയല്ല, ഇതെന്താണ്? ഒരു പദാർത്ഥമാണ്, വസ്തുവാണ്, അതിന് അനിർവചനീയം എന്ന് പറയുന്നു. അപ്പൊ ആ അറിവില്ലായ്മയെ ഈ മനസ്സ് നശിപ്പിക്കുന്നു. ആ മനസ്സിലിരിക്കുന്ന ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അറിവുണ്ടാകുന്നു ഇത് പുസ്തകം. ഇങ്ങനെയാണ് ബാഹ്യമായ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വ വസ്തുക്കളെക്കുറിച്ചും അറിവുണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്നാ പറയുന്നത്. ഇങ്ങനെ അറിവുണ്ടാകാൻ സഹായിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി ശുചിത്വം എന്നുള്ള അർത്ഥത്തിലല്ല, സംസ്കൃതത്തിലെ വൃത്തിയാണ് വൃത്തി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം പുറമേ വ്യാപിച്ച് ഇരിക്കുന്ന അവസ്ഥ, അതിന് വൃത്തി എന്ന് പറയുന്നു. ഈ വൃത്തിയിലൂടെ പ്രത്യക്ഷ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന രീതിയെ ആണ് വൃത്തി പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് വേറെ രീതിയിലും പറയുന്നുണ്ട്. ഇത് ഒരു രീതിയാണ്, പല രീതിയിലും പല ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം സാമാന്യമായിട്ട് അതിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും. അത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോളാം. ഇത് പ്രത്യക്ഷമായ അനുഭവത്തിന്റെ സ്ഥിതി.